ഓം ശാന്തി. 2/9/2024 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഈശ്വരൻ സർവവ്യാപിയല്ല, ആ ഈശ്വരൻ നമ്മുടെ അച്ഛനാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. അതേപോലെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിക്കൊടുത്ത് നിശ്ചയം ചെയ്യിപ്പിക്കൂ. പിന്നീട് അവരിൽ നിന്ന് അഭിപ്രായം എടുക്കൂ. ചോദ്യം: വേറൊരാൾക്കും ചോദിക്കാൻ കഴിയാത്ത ഏത് കാര്യമാണ് ബാബൻ തന്റെ കുട്ടികളോട് ചോദിക്കുന്നത്? ഉത്തരം: ബാബ കുട്ടികളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, കുട്ടികളെ മുൻപ് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിരുന്നുവോ? ഇത് മനസ്സിലായ കുട്ടികൾ ഉടനെ പറയും: ഊവ് ബാബ, ഞങ്ങൾ 5000 വർഷം മുമ്പ് അങ്ങുമായി കണ്ടുമുട്ടിയിരുന്നു. മനസ്സിലാകാത്തവർ ആശയക്കുഴപ്പത്തിലാകും. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനുള്ള ബുദ്ധി ആരിലും ഉണ്ടായിരിക്കില്ല. മുഴുവൻ കൽപ്പത്തെക്കുറിച്ചുള്ള രഹസ്യം ബാബ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി പരിധിയില്ലാത്ത ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. ഇവിടെ നിങ്ങൾ അച്ഛന്റെ കൂടെയാണ് ഇരിക്കുന്നത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ഈ വിചാരത്തോടെയാണ്, അതായത് നമ്മൾ ശിവബാബയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ ബാബ ബ്രഹ്മാവിന്റെ രഥത്തിൽ വന്ന് നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലായിരുന്നു, പിന്നീട് 84 ചക്രം കറങ്ങി നരകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. വേറെ ഏതൊരു സത്സംഗത്തിലും ഒരാളുടെ ബുദ്ധിയിലും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഈ രഥത്തിൽ വന്ന് പഠിപ്പിക്കുന്ന ശിവബാബയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ശിവബാബ നമ്മൾ ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കണം. ഞാൻ സർവവ്യാപിയല്ല എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നു. 5 വികാരങ്ങളാണ് സർവവ്യാപി. 5 വികാരങ്ങളുള്ളത് കാരണം നിങ്ങളും ദുഃഖിതരായി തീർന്നു. ഈശ്വരൻ സർവവ്യാപിയല്ല എന്ന അഭിപ്രായം തീർച്ചയായും എഴുതി വാങ്ങണം. ഈശ്വരൻ സർവവ്യാപിയല്ല എന്ന ഉറച്ച നിശ്ചയം നിങ്ങൾ കുട്ടികൾക്കുണ്ട്. ബാബ സുപ്രീം അച്ഛനും സുപ്രീം ടീച്ചറും സുപ്രീം ഗുരുവും ആണ്. പരിധിയില്ലാത്ത സദ്ഗതി ദാതാവാണ്. ശാന്തി തരുന്നതും ബാബ തന്നെയാണ്. എന്താണ് കിട്ടുക എന്ന് ചിന്തിക്കുന്ന വേറെ ഒരു സ്ഥലവും ഉണ്ടായിരിക്കുകയില്ല. കേവലം കർണരസത്തിന് രാമായണവും ഗീതയും കേൾക്കാൻ വേണ്ടി പോകുന്നു. അർത്ഥം പോലും അറിയുകയില്ല. പരമാത്മാവ് സർവവ്യാപിയാണെന്ന് നമ്മളും മുൻപ് പറഞ്ഞിരുന്നു. ഇത് സത്യമല്ല എന്ന് ബാബ ഇപ്പോൾ മനസ്സിലാക്കി തന്നു. ഏറ്റവും വലിയ നിന്ദയാണിത്. അതുകൊണ്ട് ഈ അഭിപ്രായം ശേഖരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് മറ്റാരെക്കൊണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ബ്രഹ്മകുമാരീസിന്റെ പ്രവർത്തനം വളരെ നല്ലതാണ്, ഇവർ വളരെ നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് എന്നവർ എഴുതാറുണ്ട്. ഈശ്വരനെ പ്രാപ്തമാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇതിലൂടെ ജനങ്ങളിൽ നല്ല പ്രഭാവം ചെലുത്തുന്നു. ഈശ്വരൻ സർവവ്യാപിയാണ് എന്നുള്ളത് വളരെ വലിയ തെറ്റാണ് എന്ന അഭിപ്രായം എഴുതി തരണം എന്ന് വേറെ ഒരു മനുഷ്യനും പറയുകയില്ല. ഈശ്വരൻ അച്ഛനും ടീച്ചറും ഗുരുവുമാണ്. ഇതാണ് ഒന്നാമത്തെ മുഖ്യമായ കാര്യം. രണ്ടാമതായി അഭിപ്രായമെടുക്കണം, അതായത് ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല എന്ന കാര്യം. ഒരു മനുഷ്യനെയോ ദേവതയെയോ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ഭഗവാൻ എന്ന് പറയുന്നത് ഒരേയൊരു അച്ഛനെയാണ്. ആ അച്ഛനിലൂടെ തന്നെയാണ് സുഖശാന്തിയുടെ സമ്പത്ത് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എഴുതി വാങ്ങണം. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന അഭിപ്രായം അതവരുടെ ഏതെങ്കിലും പ്രവൃത്തിയുടേതല്ല എഴുതേണ്ടത്. ഇവിടെ വളരെ നല്ല പഠിപ്പാണ് ഉള്ളത്, ഇത്രയും എഴുതുന്നു. ബാക്കി മുഖ്യ കാര്യം ഇതിൽ തന്നെയാണ് നിങ്ങളുടെ വിജയം അടങ്ങിയിരിക്കുന്നത്. ഈശ്വരൻ സർവവ്യാപിയല്ല എന്ന് ഈ ബ്രഹ്മാകുമാരിമാർ പറയുന്നത് സത്യമാണ് എന്നത് എഴുതിക്കൂ. ബാബ നമ്മുടെ അച്ഛനാണ്, ഗീതയുടെ ഭഗവാനും. ബാബ വന്ന് ഭക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ജ്ഞാനം നൽകുന്നു. പതിത പാവനി ഗംഗയിലെ ജലമല്ല, ഒരേയൊരു ബാബയാണ് എന്ന അഭിപ്രായവും അത്യാവശ്യമാണ്. എപ്പോഴാണോ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എഴുതുന്നത്, അപ്പോഴേ നിങ്ങളുടെ വിജയവും ഉണ്ടാകൂ. ഇപ്പോൾ സമയമുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള സർവീസാണ് നടക്കുന്നത്. അതിന് ചിലവ് വരികയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ തന്നെ പരസ്പരം സഹായിക്കണം. പുറത്തുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുകയില്ല. നിങ്ങൾ അവരവരുടെ ശരീരം, മനസ്സ്, ധനം മുതലായവ ഉപയോഗിച്ച് തന്റെ രാജധാനി സ്ഥാപന ചെയ്യുകയാണ്. ആര് ചെയ്യുന്നുവോ അവർ നേടും. ചെയ്യുന്നില്ല എങ്കിൽ നേടുകയുമില്ല. കൽപ്പകൽപ്പം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. നിശ്ചയബുദ്ധിയാവുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കറിയാം, അച്ഛൻ അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗീതയുടെ ജ്ഞാനവും യഥാർത്ഥ രീതിയിൽ കേൾപ്പിക്കുന്നു. ഭക്തിമാർഗത്തിൽ ഗീത കേട്ടുവന്നു, പക്ഷെ രാജ്യഭാഗ്യം നേടാൻ സാധിച്ചില്ല. ഈശ്വരീയ നിർദ്ദേശത്തിൽ നിന്ന് മാറി ആസുരീയ നിർദ്ദേശത്തിലാകുന്നു. സ്വഭാവം മോശമായി പതീതമാകുന്നു. കുംഭമേളയിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് പോകുന്നത്. എവിടെയെല്ലാം വെള്ളം കാണുന്നുവോ അവിടേക്കെല്ലാം പോകുന്നു. വെള്ളത്തിലൂടെ പാവനമാകുമെന്ന് മനസ്സിലാക്കുന്നു. വെള്ളമാണെങ്കിൽ അവിടെയും ഇവിടെയുമുള്ള നദികളിൽ നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ആരും പാവനമായി മാറുകയില്ല. എന്താ, ജലത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ നമുക്ക് പതീതത്തിൽ നിന്ന് പാവനമായി മാറാൻ സാധിക്കുമോ? ഇത് തെറ്റാണ്. ആർക്കും പാവനമായി മാറാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ അഭിപ്രായം എടുക്കണം. ഇപ്പോൾ കേവലം പറയുന്നു, പ്രസ്ഥാനം നല്ലതാണ്. അനേകരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തെറ്റിദ്ധാരണകൾ, അതായത് ബ്രഹ്മാകുമാരിമാർ ഇന്ദ്രജാലക്കാരാണ്, വീട്ടിൽ നിന്ന് അകറ്റുന്നു, അങ്ങനെയുള്ള ചിന്തകൾ ദൂരീകരിക്കപ്പെടുന്നു. കാരണം സന്ദേശം ഒരുപാട് പരന്നിരിക്കുകയാണല്ലോ. വിദേശത്ത് വരെ ശബ്ദം എത്തിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് 16,108 റാണിമാർ വേണം. അതിൽ 400 പേരെ ലഭിച്ചു കഴിഞ്ഞു. എന്തെന്നാൽ ആ സമയത്ത് സത്സംഗത്തിൽ 400 പേർ വന്നിരുന്നു. അനേകർ വിരോധികളായി, പിക്കറ്റിംഗ് മുതലായവ ചെയ്തു. പക്ഷെ ബാബയുടെ അടുത്ത് ആർക്കും അടുക്കാൻ സാധിച്ചില്ല. ഈ ഇന്ദ്രജാലക്കാരൻ എവിടെ നിന്ന് വന്നതാണെന്ന് എല്ലാവരും പറയുകയുണ്ടായി. പിന്നെ അത്ഭുതം നോക്കൂ, ബാബ കറാച്ചിയിലായിരുന്നു. എല്ലാവരും സ്വയമേ ഒരുമിച്ച് ഓടിയെത്തി. വീട്ടിൽ നിന്ന് ഓടിപ്പോയത് എങ്ങനെയാണെന്ന് ആർക്കും തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയും പേർ എവിടെ പോയി താമസിക്കും എന്ന ചിന്തയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉടൻ ബംഗ്ലാവെടുത്തു. അപ്പോൾ ഇത് ഇന്ദ്രജാലത്തിന്റെ കാര്യമായില്ലേ? ഇത് ഇന്ദ്രജാലം തന്നെയാണ് എന്നിപ്പോഴും പറയുന്നുണ്ട്. ബ്രഹ്മാകുമാരിയുടെ അടുത്തു പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. ഇവർ സ്ത്രീ പുരുഷന്മാരെ സഹോദരീ സഹോദരനാക്കി മാറ്റും, പിന്നീട് തിരിച്ചു വരികയില്ല. ഇപ്പോൾ പ്രദർശിനി കണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ബുദ്ധിയിലുണ്ടായിരുന്നോ അതെല്ലാം ഇല്ലാതാകുന്നു. ബാക്കി ബാബ എന്തഭിപ്രായമാണോ ആഗ്രഹിക്കുന്നത് അതാരും എഴുതുകയും ഇല്ല. ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല എന്ന അഭിപ്രായമാണ് ബാബയ്ക്ക് ആവശ്യം. കൃഷ്ണ ഭഗവാനു വാച എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ കൃഷ്ണൻ പൂർണമായും 84 ജന്മം എടുക്കുന്നുണ്ട്. പുനർജന്മരഹിതനാണ് ശിവബാബ. അതുകൊണ്ട് ഇതിലും അനേകരുടെ അഭിപ്രായം ആവശ്യമാണ്. ഗീത കേൾക്കുന്നവരായി അനേകം പേരുണ്ട്. എന്നാൽ ഗീതയുടെ ഭഗവാൻ പരമപിത പരമാത്മാ ശിവനാണെന്ന കാര്യം പത്രങ്ങളിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ബാബ തന്നെയാണ് ടീച്ചറും സർവരുടെയും സദ്ഗതി ദാതാവും. കേവലം ബാബയിലൂടെ മാത്രമേ സുഖശാന്തിയുടെ സമ്പത്ത് ലഭിക്കുകയുള്ളൂ. ബാക്കിയിപ്പോൾ പരിശ്രമത്തിലൂടെയും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിലൂടെയും മനുഷ്യരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ സാധിക്കും. നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. ബാബ എന്താണോ പറയുന്നത് അതുപോലുള്ള അഭിപ്രായം എഴുതണം. ഇതാണ് പ്രധാന അഭിപ്രായം. ബാക്കി കേവലം ഈ സ്ഥാപനം നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇതുകൊണ്ട് എന്ത് കാര്യം? മുന്നോട്ടു പോകവേ വിനാശവും സ്ഥാപനയും അടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായം ലഭിക്കും. മനസ്സിലാക്കി എഴുതും. ഇപ്പോൾ നിങ്ങളുടെ അടുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരച്ഛന്റെ മക്കളായ നമ്മൾ സഹോദരങ്ങളാണ് എന്ന ജ്ഞാനം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ സഹജമാണ്. ഒരു പരമപിത പരമാത്മാവാണ് എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ. 5000 വർഷങ്ങൾക്ക് മുൻപ് പരിധിയില്ലാത്ത ഏതൊരു പരമമായ പദവിയാണോ ലഭിച്ചിരുന്നത്, അത് ബാബയിലൂടെ തീർച്ചയായും ലഭിക്കുന്നു. കലിയുഗത്തിന്റെ ആയുസ് 100,000 വർഷമാണെന്ന് മറ്റുള്ളവർ പറയുന്നു. 5000 വർഷമെന്ന് നിങ്ങൾ പറയുന്നു. വളരെ വ്യത്യാസമുണ്ട്. 5000 വർഷം മുൻപ് വിശ്വത്തിൽ ശാന്തിയുണ്ടായിരുന്നുവെന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. ഈ ലക്ഷ്യം മുന്നിലുണ്ട്. വിശ്വത്തിൽ ഇവരുടെ രാജ്യത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീണ്ടും ആ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും സുഖശാന്തി ഉണ്ടായിരുന്നു. ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അപാര ദുഃഖമാണ്. തങ്ങളുടെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് ഗുപ്തരീതിയിൽ നമ്മളിപ്പോൾ വീണ്ടും സുഖശാന്തിയുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയും ജ്ഞാനവും നമ്മുടെ പുരുഷാർത്ഥവും ഗുപ്തമാണ്. അതുകൊണ്ട് ബാബ പാട്ടും കവിതയുമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാം ഭക്തിയാണ്. ഇവിടെ മിണ്ടാതിരുന്ന് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ശാന്തമായി ബാബയെ ഓർമ്മിക്കണം. ബുദ്ധിയിൽ സൃഷ്ടിചക്രം കറക്കണം. ഈ പഴയ ലോകത്തിലിപ്പോൾ നമ്മുടെ അന്തിമ ജന്മമാണ്. പിന്നീട് നമ്മൾ പുതിയ ലോകത്തിൽ ആദ്യ ജന്മം എടുക്കും. തീർച്ചയായും ആത്മാവ് പവിത്രമാകും. എല്ലാ ആത്മാക്കളും ഇപ്പോൾ പതീതമാണ്. ആത്മാവിനെ പവിത്രമാക്കുന്നതിന് വേണ്ടി ബാബയുമായി യോഗം വയ്ക്കുകയാണ് നിങ്ങൾ. ബാബ സ്വയം പറയുകയാണ്, കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിക്കൂ. ബാബ പുതിയ ലോകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. വിശ്വത്തിന്റെ ചക്രവർത്തി പദവി തരുന്ന ബാബയെ നിങ്ങൾ മറക്കുന്നത് എങ്ങനെയാണ്? ബാബ പറയുകയാണ്, കുട്ടികളെ, ഈ അന്തിമ ജന്മത്തിൽ കേവലം പവിത്രമാകൂ. ഈ മൃത്യു ലോകത്തിന്റെ വിനാശം ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. 5000 വർഷം മുൻപും ഈ വിനാശം ഇതുപോലെ ഉണ്ടായിരുന്നു. ഇത് ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. തന്റെ രാജ്യമായിരുന്നപ്പോൾ വേറൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. മുൻപ് എപ്പോഴാണ് കണ്ടുമുട്ടിയിരുന്നതെന്ന് ആര് ബാബയുടെ അടുത്തു വന്നാലും ചോദിക്കുമായിരുന്നു. മനസ്സിലാക്കിയവർ പെട്ടെന്ന് പറയും 5000 വർഷം മുമ്പാണെന്ന്. ചില പുതിയ ആളുകൾ വരികയാണെങ്കിൽ ആശയക്കുഴപ്പത്തിലാകും. ബ്രാഹ്മണി മനസ്സിലാക്കി കൊടുത്തില്ല എന്ന് ബാബ മനസ്സിലാക്കുന്നു. ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ പറയും. അപ്പോൾ ഓർമ്മ വരും. ഈ കാര്യം വേറെ ഒരാൾക്കും ചോദിക്കാൻ സാധിക്കില്ല. ചോദിക്കാനുള്ള ബുദ്ധി തോന്നില്ല. ഈ കാര്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലായത്? മുന്നോട്ടു പോകുന്തോറും ഈ കുലത്തിലേക്ക് വരാനുള്ള അനേകം പേർ നിങ്ങളുടെ അടുത്ത് വന്ന് കേൾക്കും. തീർച്ചയായും ലോകം മാറുക തന്നെ വേണം. ചക്രത്തിന്റെ രഹസ്യവും മനസ്സിലാക്കി കൊടുക്കണം. ഈ പഴയ ലോകത്തെ മറക്കൂ. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം. അച്ഛൻ പുതിയ കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിൽ ബുദ്ധി അവിടേക്ക് പോകുന്നു. പിന്നീട് പഴയ വീടിനോട് മമത്വം വെക്കരുത്. പരിധിയില്ലാത്ത കാര്യമാണിത്. ബാബ സ്വർഗമാകുന്ന പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ ഈ പഴയ ലോകത്തെ കണ്ടിട്ടും കാണാതിരിക്കണം. പുതിയ ലോകത്തോട് മമത്വം വെക്കൂ. ഈ പഴയ ലോകത്തിൽ നിന്നും വൈരാഗ്യവും. മറ്റുള്ള സന്യാസിമാർ ഹഠയോഗത്തിലൂടെ പരിധിയുള്ളതിനെ സന്യാസം ചെയ്ത് കാട്ടിൽ പോയി ഇരിക്കുന്നു. അഗാധമായ ദുഃഖം തരുന്ന ഈ മുഴുവൻ പഴയ ലോകത്തോടുമുള്ള വൈരാഗ്യമാണ് നിങ്ങളുടേത്. പുതിയ സത്യുഗി ലോകത്തിൽ അപാര സുഖമുള്ളതുകൊണ്ട് തീർച്ചയായും ആ ലോകത്തെ ഓർമ്മിക്കണം. ഇവിടെയുള്ളതെല്ലാം ദുഃഖം തരുന്നതാണ്. അച്ഛനമ്മമാർ പോലും വികാരത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കാമം മഹാശത്രുവാണെന്ന് ബാബ പറയുന്നു. കാമത്തെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ലോകത്തെ ജയിച്ചവരായി മാറുന്നു. ഈ രാജയോഗം പഠിപ്പിക്കുന്നത് ബാബയാണ്. അതിലൂടെ നമുക്ക് പദവി ലഭിക്കുന്നു. പാവനമായി മാറുകയാണെങ്കിൽ സ്വർഗത്തിലെ രാജ്യപദവി ലഭിക്കുമെന്ന് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞുവെന്ന് പറയൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ജന്മം അപവിത്രമായി മാറി എന്റെ രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തുകയില്ല. പവിത്രതയുടെ കാര്യത്തിലാണ് വഴക്കുണ്ടാകുന്നത്. ഈ ദുശാസനൻ എന്നെ നഗ്നയാക്കുന്നു എന്ന് പറഞ്ഞ് ദ്രൗപദിയും വിളിച്ചിരുന്നു. ദ്രൗപദിക്ക് കൃഷ്ണൻ 21 സാരികൾ നൽകുന്നതിന്റെ നാടകവും കാണിക്കാറുണ്ട്. എത്ര ദുർഗതിയാണ് ഉണ്ടാകുന്നതെന്ന് ബാബ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപാര ദുഃഖമാണല്ലോ. സത്യുഗത്തിൽ അപാര സുഖമായിരുന്നു. അനേകം അധർമ്മങ്ങളെ വിനാശം ചെയ്ത് ഒരു സത്യധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകി വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകും. പിന്നീട് പകുതി കൽപ്പം എന്റെ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. ഒരിക്കലും നിങ്ങൾ ഓർമ്മിക്കുക പോലുമില്ല. നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ഏത് തലതിരിഞ്ഞ വൈബ്രേഷനാണോ ഉള്ളത് അതെല്ലാം കളയൂ എന്ന് ബാബ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നു. ഈശ്വരൻ സർവവ്യാപിയല്ല എന്ന അഭിപ്രായം എഴുതി വാങ്ങുക എന്നതാണ് മുഖ്യമായ കാര്യം. ഈശ്വരൻ വന്നാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. ബാബ പതീത പാവനനുമാണ്. വെള്ളത്തിന്റെ നദികൾക്ക് പാവനമാക്കി മാറ്റാൻ സാധിക്കുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും വെള്ളമുണ്ട്. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ പറയുകയാണ്, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സമ്പത്തത്തെയും ഉപേക്ഷിക്കൂ. ഒരു ശരീരം ഉപേക്ഷിച്ച് വേറൊരു ശരീരം എടുക്കുന്നതും ആത്മാവ് തന്നെയാണ്. എന്നിട്ടും മറ്റുള്ളവർ പറയും ആത്മാവ് നിർലേപമാണെന്ന്. ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നത് ഭക്തിമാർഗത്തിലെ കാര്യമാണ്. കുട്ടികൾ പറയുന്നു, ബാബ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്? ഹേയ്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആത്മാവ് ഇത്രയും ചെറിയ ബിന്ദുവാണെങ്കിൽ ആത്മാവിന്റെ അച്ഛനും ചെറുതായിരിക്കുമല്ലോ. ബാബ പുനർജന്മത്തിൽ വരുന്നില്ല. ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബാബയെ ഓർമ്മിക്കാത്തത് എന്തുകൊണ്ടാണ്? നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. ശരി, ബാബയുടെ രൂപത്തെ വലുതാണെന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ ഓർമ്മിക്കേണ്ടത് ഒരാളെ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. വേറെ ഒരു ഉപായവും ഇല്ല. ബാബ, അങ്ങയുടെ ഓർമ്മയിലൂടെ ഞങ്ങൾ പവിത്രമായി മാറി പവിത്ര ലോകത്തിന്റെ വിശ്വത്തിന്റെ അധികാരിയായി മാറുമെങ്കിൽ ഓർമ്മിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന് മനസ്സിലാക്കിയവർ പറയും. പരസ്പരവും ഓർമ്മിപ്പിക്കണം, എങ്കിൽ പാപം ഇല്ലാതാകും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബയും ജ്ഞാനവും ഗുപ്തമെന്നതുപോലെ പുരുഷാർത്ഥവും ഗുപ്തമായിരിക്കണം. പാട്ടും കവിതകൾക്കും പകരം നിശബ്ദമായിരിക്കുന്നതാണ് നല്ലത്. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ശാന്തമായി ബാബയെ ഓർമ്മിക്കണം. രണ്ട്, പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും മമത്വം ഇല്ലാതാക്കണം. ഇതിനെ കണ്ടിട്ടും കാണാതിരിക്കണം. ബുദ്ധി പുതിയ ലോകത്തായിരിക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയെ സ്വാഭാവിക സ്വഭാവമാക്കുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജന്മവും വിശേഷപ്പെട്ടതാണ്. ബ്രാഹ്മണ ധർമ്മവും കർമ്മവും വിശേഷപ്പെട്ടതാണ്. അതായത് സർവശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണർ കർമ്മത്തിൽ പിന്തുടരുന്നത് സാകാര ബ്രഹ്മബാബയെയാണ്. അതിനാൽ ബ്രാഹ്മണരുടെ സ്വഭാവം തന്നെ വിശേഷപ്പെട്ടതാണ്. സാധാരണമായതോ മായാവി സ്വഭാവമോ ബ്രാഹ്മണരുടെ സ്വഭാവമല്ല. കേവലം ഇത് സ്മൃതി സ്വരൂപത്തിലിരിക്കണം. അതായത് ഞാൻ വിശേഷാത്മാവാണ്. ഈ സ്വഭാവം എപ്പോൾ സ്വാഭാവിക സ്വഭാവമാകുന്നുവോ അപ്പോൾ ബാബയ്ക്ക് സമാനമാവുക സഹജമായ അനുഭവം ചെയ്യും. സ്മൃതി സ്വരൂപമാകുന്നതിനോടൊപ്പം ശക്തിശാലി സ്വരൂപവുമായി മാറും. ഇതുതന്നെയാണ് സഹജമായ പുരുഷാർത്ഥം. സ്ലോഗൻ: പവിത്രതയുടെയും ശാന്തിയുടെയും ലൈറ്റ് നാല് ഭാഗത്തേക്കും പരത്തുന്നവർ തന്നെയാണ് ലൈറ്റ് ഹൌസ്. ഓം ശാന്തി.